ഓസ്ട്രേലിയൻ മലയാളി കൂട്ടായ്മകൾ നടത്തുന്ന വിവിധ സംരംഭങ്ങളെക്കുറിച്ച് എസ് ബി എസ് മലയാളത്തിൽ പതിവായി റിപ്പോർട്ടുകൾ നൽകാറുണ്ട്. നിരവധി ഹ്രസ്വചിത്രങ്ങളാണ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തുവന്നിരിക്കുന്നത്. ഇന്ന് സൗത്ത് ഓസ്ട്രേലിയയിലെ ഒരു കൂട്ടം മലയാളികൾ ചേർന്നൊരുക്കിയ ഒരു ചിത്രത്തിന്റെ വിവരങ്ങളിലേക്കാണ്. സാധാരണ ഹ്രസ്വചിത്രത്തെക്കാൾ ദൈർഘ്യമേറിയ ഈ ചിത്രം ഒരു ഹോം സിനിമയായാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഇതേക്കുറിച്ച് കേൾക്കാം. സൗത്ത് ഓസ്ട്രേലിയയിൽ കോവിഡ് കാലത്ത് ചിത്രീകരിച്ച ശരി എന്ന ചിത്രം ഒരു ഇന്ത്യൻ കട നടത്തുന്ന കുടുംബത്തിൻ്റെയും അവരുമായി പരിചയമുള്ളവരെയും ചുറ്റിപ്പറ്റിയാണ്. ബിസിനസ് വളരെ മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും നേരിടുകയാണ് കടയുടെ ഉടമ.
ഹലോ
വിശ്വൻ ഭായ്.
ജോബി പറ
രണ്ട് ബോക്സ് മിക്സ്ചർ വേണമായിരുന്നു.
നിനക്ക് ഈ മിച്ചറൊക്കെ മാത്രം മതിയാ?
അരിയെല്ലാം സ്റ്റോക്കുണ്ട്. പിന്നെ ബിസിനസ് ആണെങ്കിൽ വളരെ മോശമാണ്.
എന്തെങ്കിലുമൊക്കെ ഓഫറ് കൊടുത്തങ്ങ് തള്ളി മറിയടേ. മറ്റ് കടകളിലൊക്കെ നല്ല തിരക്കാണ്.
അവിടെയൊക്കെ നല്ല തിരക്കടാ. നീ സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ച് നോക്കിയിരുന്നു.
ചിലവാന്നില്ല ചിലവാന്നില്ല എന്ന് പറഞ്ഞ എനിക്കിന്റെ കാശ് കിട്ടണ്ടേ? ഇപ്പൊ നീ എന്താ പറയണേ? നുമ്മ രണ്ട് ബോക്സ് മിക്സ്ചർ കൊടുക്കാൻ വേണ്ടി ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിടണോന്നോ? നടക്കുന്ന കാര്യല്ല മോനെ.
22 കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി കഥ അവതരിപ്പിച്ചിരിക്കുന്നതിനെ കുറിച്ച് ശരിയുടെ സംവിധായകൻ അനീഷ് നായർ വിവരിക്കുന്നു.
ഇതിലെ പ്രധാന കഥാപാത്രമായ ജോബിയുടെ ചുറ്റുപാടുകളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അഡലൈഡിൽ താമസിക്കുന്ന മറ്റു പലരും അടങ്ങിയ ഒരു സമൂഹത്തിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത്. ഇതിൽ സ്വാഭാവികമായി വന്നു ചേരുന്ന തമാശകളുണ്ട്. നമ്മൾ തമാശ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ചില തമാശകൾ ഇതിനകത്തുണ്ട്. അതുപോലെ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് കാണിക്കുന്നത് മനുഷ്യൻ്റെ രണ്ട് മുഖങ്ങളാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറുന്ന മനുഷ്യൻ്റെ രണ്ട് മുഖങ്ങൾ. നമ്മൾ ഓരോ സാഹചര്യത്തിലും നമ്മൾ പെരുമാറുന്ന ഓരോ രീതിയിലായിരിക്കും. അത് ഇതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും രണ്ട് തവണ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ രണ്ട് തവണ വരുന്ന സമയത്തും അവർക്ക് രണ്ട് സ്വഭാവമായിരിക്കും. അത് ഈ ജോബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കഥാപാത്രങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിലൂടെ ആ കഥ പുരോഗമിച്ച് 45 മിനിറ്റിലേക്ക് എത്തുകയായിരുന്നു. നമ്മൾ ഇത്ര മിനിറ്റിലത് തീർക്കണം എന്ന് വിചാരിച്ചിട്ടല്ല തുടങ്ങിയത്. എങ്ങനെയാണോ അത് വരുന്നത് അതുപോലെ പോകട്ടെ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. പ്രത്യേകിച്ച് കഥ പല സമയത്തും ആ കോവിഡിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുടുംബത്തിൻ്റെ കഥ തന്നെയാണിത്.
ബിസിനസ് മോശമായിരിക്കുന്ന അവസ്ഥയ്ക്ക് പുറമേ കടയുടമയുടെ കുടുംബജീവിതവും പ്രതിസന്ധിയിലാണ്. ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് കൊറോണ പൊട്ടിപ്പുറപ്പെട്ടതിനെ കുറിച്ച് കടയിൽ ജോലി ചെയ്യുന്നയാൾ അറിയിക്കുന്നത്.
ജോബിചായന് ഏത് ലോകത്തെ ജീവിക്കുന്നേ? വാർത്തയൊന്നും കാണാറില്ലേ?
കടം കൊണ്ട് മുട്ടി നടക്കുന്ന എനിക്കെന്ത് വാർത്ത?
ജോബിചായ, ലോകം മുഴുവൻ കൊറോണ ബാധിച്ചു തുടങ്ങി. ആളുകളെല്ലാം സാധനങ്ങളെല്ലാം മേടിച്ച് സ്റ്റോക്ക് ചെയ്തും തുടങ്ങി. നമ്മുടെ സ്റ്റോക്കും തീരാറായി. ഒന്നും കിട്ടാനില്ലാത്തൊരവസ്ഥയിലേക്ക് അലോകത്തിന്റെ പോക്ക്
തന്നെ.
അതേന്നെ,
എന്നിട്ട് താനോ ഓഫറൊന്നും എടുത്ത് മാറ്റി?
ജോബിചായ, അതൊക്കെ ഞാൻ രാവിലെ തന്നെ എടുത്ത് മാറ്റിയിരുന്നു.
അധികം വൈകാതെ ഇന്ത്യൻ കടയിലെ ബിസിനസ് മെച്ചപ്പെടുന്നു, സാമ്പത്തിക പ്രതിസന്ധി കുറയുന്നു.
ഓസ്റ്റിനെ നീ ഇന്ന് സ്കൂളിലേക്ക് ആക്കി കേട്ടോ.
എനിക്കേ നല്ല തിരക്ക.
The number of COVID-19 cases across Australia has surpassed 250. South Australia has 19 infections and WA has 17 after both states recorded 3 new cases each. New measures to try and stop the spread of coronavirus will be considered by
supermarkets wouldn't be out of place in a doomsday movie. Shelves completely stripped of toilet paper.
എന്നാൽ കൊറോണ പിടിമുറുക്കിയത് പിന്നെയും വെല്ലുവിളിയായി.
ജോബ്ജായ, ഞാനിനി 2 മാസത്തേക്ക് ലീവാ.
അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു 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 മുന്നറിയിപ്പ് ഇല്ലാണ്ട്?
എനിക്ക് കുറച്ച് കാലോടെ ജീവിച്ചാൽ കൊള്ളാവുന്നുണ്ട് ജോബിച്ചായ. ഭാര്യ പറഞ്ഞു കുറച്ച് കാലം വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കാൻ. 2 കുഞ്ഞു പിള്ളേരുള്ളതാണേ.
കോവിഡ് പേടിച്ചാണോ? നമ്മളതിനുള്ള നല്ല സേഫ്റ്റി എടുക്കുന്നുണ്ടല്ലോ ഇവിടെ.
എന്തോ ഒന്ന് സേഫ്റ്റി,
ഞാനിതൊറ്റയ്ക്ക് എന്ത് ചെയ്യാന്? അത്തിക്കായ പഴുത്തപ്പം കാക്കിക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെയല്ല കർത്താവേ.
ഇത്തരത്തിൽ വിവിധ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയാണ് ശരിയിൽ. ചിത്രത്തിന്റെ സംഗീതം പകർന്നിരിക്കുന്നത് സൗത്ത് ഓസ്ട്രേലിയയിലുള്ള മനോജ് ബേബിയാണ്. കൊറോണ കാലത്തെ നിർമ്മാണത്തെക്കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നു.
പാട്ടുകൾ കമ്പോസ് ചെയ്യാറുണ്ട് ഞാൻ, ആൽബംസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് ആദ്യമായിട്ടാണെങ്കിലും എനിക്ക് എന്താണ് സംഭവം എന്നുള്ളത് അറിയാമായിരുന്നു. ഞാൻ ഈ രാജാമണി സാറ് എന്നൊക്കെ ഒത്തിരി അതിനെ ഹെൽപ്പ് ചെയ്യാനും അസോസിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സംഭവങ്ങൾ എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. ഇതില് നിങ്ങളുടെ അനീഷ് ഇത് പുള്ളിക്ക് ഒരു ചെറിയൊരു നിർബന്ധം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്ലൈഡിൽ തന്നെയുള്ള മ്യൂസിഷ്യൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ അഡ്ലൈഡ് തന്നെ ആയിരിക്കണം ഇതിന്റെ മൊത്തം വർക്ക് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സാധാരണ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടി നാട്ടിൽ നിന്ന് പാട്ടുകാരെ പിക്ക് ചെയ്യാനും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഓർക്കസ്ട്ര ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എടുക്കാനൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല, എല്ലാം അഡ്ലൈഡിൽ തന്നെയായിരുന്നു. സ്റ്റുഡിയോ ആണെങ്കിൽ എന്റെ വീട്ടിലുള്ള സ്റ്റുഡിയോ ആണ് യൂസ് ചെയ്തത്.
മനോജ് ബേബിയിൽ നിന്ന് ഇനി കഥയിലേക്ക് തിരിച്ചു പോകാം. കൊറോണ പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് വിവാഹമോചനത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു കടയുടമയും ഭാര്യയും. ഇതിനിടയിലാണ് കോവിഡ് പൊട്ടിപ്പുറപ്പെടുന്നത്. അത് കട ഉടമയെയും ബാധിച്ചു.
നീർ സാം പറഞ്ഞ
എന്താടാ
നമ്മുടെ ഇന്ത്യകളെ നടത്തണാ?
ജോബി ചേട്ടന് കൊറോണ ഉറപ്പിച്ചട്ടാ.
ജോബിക്കോ? ഏത് നമ്മുടെ എണ്ണികടലെ ജോബിക്കോ? കൊറോണയോ? എടാ അതെ, അത്
തന്നെ.
ദൈവമേ, കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ പോയപ്പോ അവൻ അവിടെ ഉണ്ടായിരുന്നു താനും. ഗതികേടിന്. എടാ ശരിയെന്നാ, ഫോൺ വെച്ചോട്ടാ, ഇത്തിരി തിരക്കിലാണ്ടാ. ഹലോ വെച്ചോ.
എന്നാൽ രോഗം ബാധിച്ചത് മറ്റൊരു ജീവിതത്തിലേക്കുള്ള യാത്രയാകുമെന്ന് ആരും കരുതിയില്ല. കുടുംബജീവിതം തിരിച്ചു കിട്ടുകയായിരുന്നു അദ്ദേഹത്തിനും ഭാര്യയ്ക്കും.
കാര്യങ്ങളുടെ ഗതി ഏകദേശം എനിക്ക് മനസ്സിലായി തുടങ്ങി. കുട്ടികൾക്ക് പ്രശ്നമില്ലെന്നും കേൾക്കുന്നുണ്ട്. വീട്, ബാക്ക് യാർഡ്, മടുത്തു. പണ്ട് ഫ്രീ ആയി നടന്നിരുന്നപ്പം അതിന്റെ വില അറിയില്ലായിരുന്നു.
മുമ്പൊന്നിനും സമയമില്ലായിരുന്നു, ഇപ്പൊ എല്ലാത്തിനും സമയമുണ്ട്.
കൂടിയ 10-20 ദിവസങ്ങൾ മാത്രം, ചിലപ്പോ അതിനു മുന്നേ.
എന്തിനു മോശിക്കുന്ന
എന്റെ പപ്പനെയും അമ്മനെയോ എപ്പോഴും ഇങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം.
കൊറോണ കാലത്തെ ഒറ്റപ്പെടലും അനിശ്ചിതത്വമെല്ലാം ജീവിതത്തിൽ പലപ്പോഴും മറന്നു പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തലായി മാറുകയായിരുന്നു. കുടുംബജീവിതം തിരിച്ചു കിട്ടിയ കടയുടമ മറ്റുള്ളവരിലേക്കും പുതിയ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതാണ് ശരിയിലെ സന്ദേശം.
തീർച്ചയായിട്ടും അഡ്ലൈഡിൽ മലയാളികളുടെ ഇടയ്ക്ക് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ഈ ശരിയെന്നുള്ളത്. കാരണം ഇത് യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ ഒരു പ്രിവ്യൂ വെച്ചിരുന്നു. അപ്പൊ അതിന് തന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നമ്മളൊരു തിയേറ്റർ ഹയർ ചെയ്തിട്ട് അവിടെ അത് ഷോ ചെയ്തായിരുന്നു. അന്ന് മുതല് യൂട്യൂബിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ മുതല് വളരെ നല്ലൊരു പ്രതികരണം. പ്രത്യേകിച്ചും വളരെ പരിമിതമായൊരു സാഹചര്യങ്ങളിൽ ഇരുന്ന് എല്ലാവരും ജോലിയുടെ തിരക്കിലൊക്കെ ഉള്ള ബാക്കി ഒഴിവ് സമയങ്ങളിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോ ഇത്രയും നിലവാരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് വരിക എന്ന് പറയുമ്പോഴത്തേക്കിനും എല്ലാവർക്കും അതൊരു വളരെ അതിശയമായിട്ട് തന്നെയാണ് തോന്നുന്നത്.
സൗത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരുക്കിയിട്ടുള്ള ഈ ചിത്രം കേരളത്തിലും ശ്രദ്ധേയമായിട്ടുണ്ട്. ഭരത് മുരളിയുടെ പേരിൽ നൽകുന്ന ഒരു ഓൺലൈൻ പുരസ്കാരം സംവിധായകനെ തേടിയെത്തി.
ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഇത് പൂർണ്ണമായും അഡ്ലൈഡിൽ മാത്രം ചിത്രീകരിക്കുകയും ഇതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം അഡ്ലൈഡിൽ മാത്രം പൂർത്തിയാക്കുകയും ചെയ്തൊരു ചിത്രമാണ്. ഇതിന്റെ ഏരിയൽ ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കുന്നത് റഫീഖ് മുഹമ്മദാണ്. ഈ ചിത്രത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിന്റെ നട്ടെല്ലായി കൂടെ നിന്ന ഒരാളാണ് ശ്രീ അജു ജോൺ. അദ്ദേഹം ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. പിന്നെ ഇതിന്റെ ഓരോ കഥാപാത്രങ്ങളും അഭിനയിച്ച ആൾക്കാരും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം കോവിഡ് സമയമായിരുന്നു, ഓരോരുത്തരുടെ ജോലി ഉണ്ടായിരുന്നു, 22 പേരുടെ കോമ്പിനേഷൻ സീൻസ്, പിന്നെ ഏറ്റവും പ്രധാനം അവർ ഇതിൻ്റെ എല്ലാം ഡബ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. അതൊരുപാട് കഷ്ടപ്പെട്ട ഒരു പ്രൊസീജിയറായിരുന്നു. കാരണം ഒരു പുതുമയുള്ളൊരു സംഗതിയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. അവരിതിനു മുമ്പ് ഡബ് ചെയ്ത ആൾക്കാരല്ല, ആദ്യമായിട്ട് അതുപോലെ ചെയ്തെടുത്തു എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ഇതൊരു ഒരു വർക്ക്ഷോപ്പായിരുന്നു അത്. ആ ശ്രമം എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെ വിജയിച്ചു എന്ന് പറയാം. ഈ സിനിമയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്ത ഈ സിനിമയുടെ ക്വാളിറ്റിയെക്കുറിച്ചല്ല, ആ ഒരു കൂട്ടായ്മയെക്കുറിച്ചാണ് എനിക്ക് സന്തോഷം.
എന്താ പറയുക, ജീവിക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂവെന്ന് കാണുമ്പോഴാണ് നമ്മൾ ചുറ്റുമുള്ളതെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതായി തോന്നും, ജീവിക്കുന്നതായി തോന്നും. ചുറ്റുമുള്ളതിനെല്ലാം പുതിയ കണ്ണോടെ കാണാൻ തുടങ്ങും. എന്തിനു പറയുന്നു, നമ്മൾ ശ്വാസമെടുക്കുന്നത് വരെ ആസ്വദിക്കാൻ തോന്നും. നമ്മളെല്ലാവരും പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ശരി.
ശരിയാ?
ശരിക്കും? ഓ ശരി, ശരി എന്നാ? അത് ശരി. ശരിയാവോ? ശരിയല്ല എന്നാ ശരി. എല്ലാം ശരിയാക്കിയിട്ട് നമ്മൾ ശരിയാവാന്ന് വിചാരിക്കുന്നതാണ് തെറ്റ്. അതേസമയം നമ്മൾ ശരിയായാലോ എല്ലാം ശരിയാവും.